96.7 FM.
A part of Arabian Radio Network.
വെരി വെരി ഗുഡ് മോർണിംഗ്. ദിസ് ഇസ് എ ബിഗ് ബ്രേക്ക്ഫസ്റ്റ് ക്ലബ്ബ് ആൻഡ് ഓഫ് കോഴ്സ് ഇന്ന് നമ്മളോടൊപ്പം ഷാബു വീണ്ടും ഷാബുവിന്റെ പുസ്തകവുമായി ഒരു ഷാബു ഡേയുമായിട്ട് എത്തിയിരിക്കുകയാണ്.
ഹായ് ഗുഡ് മോർണിംഗ് ഷാബു.
ഗുഡ് മോർണിംഗ് ജോൺ.
വെൽക്കം ഷാബു.
മോർണിംഗ് നൈല.
മോർണിംഗ്. അങ്ങനെ ഒരു തത്വപരമായിട്ടുള്ള ഒരു യാത്ര
ഇന്നത്തെ ദിവസം.
ജീവിതവും
താത്വികമായി ജീവിതത്തെ നമുക്ക് വിശകലനം ചെയ്യാം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന പുസ്തകം ഓഷോയുടെ തിരഞ്ഞെടുത്ത കഥകളാണ്. ഓഷോയെ നമുക്കറിയാം, ഓഷോയുടെ യഥാർത്ഥ പേര് ചന്ദ്രമോഹൻ ജെയിൻ എന്നാണ്. 1931 അദ്ദേഹം മധ്യപ്രദേശിലാണ് ജനിച്ചത്. അപ്പനമ്മയാണ് രജനീഷ് എന്ന് പേര് വിളിച്ചിരുന്നത്. അപ്പൊ ഫുൾ നെയിം ചോദിച്ചു കഴിഞ്ഞാൽ രജനീഷ് ചന്ദ്രമോഹൻ ജെയിൻ എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ചന്ദ്രമോഹൻ ജെയിൻ ഒക്കെ മാറ്റിയിട്ട് രജനീഷ് എന്നായി. രജനീഷ് ആശ്രമം ഒക്കെ സ്ഥാപിക്കുകയുണ്ടായി. അതിനൊക്കെ ശേഷമാണ് ഓഷോ എന്ന പേര് അദ്ദേഹം അറിയപ്പെടുന്ന ആ പേരിലാണ്. അത് ജാപ്പനീസ് ചൈനീസ് ഭാഷയില് ഗുരു എന്ന അർത്ഥം വരുന്ന ഓഷോ. അപ്പൊ ഓഷോയുടെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഒരുപാട് പുസ്തകങ്ങൾ ലോകമെമ്പാടും പല ഭാഷകളിലായിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു, ഒരുപാട് വായിക്കപ്പെട്ടു. മലയാളത്തിലും ഇപ്പോഴും ഓഷോയുടെ കഥകൾ ജീവിതത്തിന്റെ പല കാഴ്ചപ്പാടുകളെ കുറിച്ച്, അത് സെക്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതായത് അവനവനെ തന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ഇപ്പോഴും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകങ്ങളിൽ ഒന്നാണ് ഓഷോയുടെ തിരഞ്ഞെടുത്ത കഥകൾ. എപ്പോഴും ഇദ്ദേഹത്തിനെ കുറിച്ച് അമേരിക്കയില് പലതരത്തിലൊരു സൈക്കോ അനാലിസിസ് പഠനമൊക്കെ നടത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഗുരുക്കന്മാരെ കുറിച്ചൊക്കെ. അപ്പൊ നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ്, ഈ പുസ്തകത്തിന്റെ പേര് ഓഷോ തിരഞ്ഞെടുത്ത കഥകൾ, ഒലിവ് ബുക്സ് പ്രസിദ്ധീകരിച്ചതാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഗുരുക്കന്മാരെ കുറിച്ച്, പ്രത്യേകിച്ചും ഇവരെല്ലാം ഒരു സെൽഫ് ദൈവമായി മാറുന്ന ആൾക്കാരാണല്ലോ. അവരത് പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും അവരിലൊക്കെ അതുണ്ട്. അവരിലേക്ക് വന്നു ചേരുന്ന ഫോളോവേഴ്സ് ഒരുപക്ഷെ ഇവരെയൊക്കെ കാണുന്നത് ഒരു പുതിയ റിലീജിയനാണ് അവരൊക്കെ ശ്രമിക്കുന്നത്. ഓഷോ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഒരിക്കലും ഒരു റിലീജിയൻ സ്ഥാപിക്കലല്ല എന്റെ ഉദ്ദേശം എന്ന് ഓഷോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ടോക്സ് ഇഷ്ടം പോലെയുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ ഒരുപാട് പേജസ് ഉണ്ട്, അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ഇപ്പോഴും നടത്തുന്ന ഒരുപാട് പേജസ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞ ഞാൻ ഒരു റിലീജിയൻ അല്ല. പക്ഷെ ഇതിന് മുമ്പുള്ളതും അതിനുശേഷമുള്ളതുമായിട്ടുള്ള ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടുകഴിഞ്ഞാൽ അറിയാം, അവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പുതിയ തരത്തിലുള്ള മതം എന്ന് പറയുന്നതാണല്ലോ. ഒരു ആശയം പ്രചരിപ്പിക്കുക, അതിന് ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ വരുന്നു, അത് അവർ പ്രചരിപ്പിക്കുന്നു. അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു മതം ആയി രൂപപ്പെടുന്നത്. ഓഷോയും അദ്ദേഹത്തിന്റേതായിട്ടുള്ള ചില ആശയങ്ങൾ പ്രചരിപ്പിച്ചു, അതിൽ ആകർഷ്ടരായി ഒരുപാട് ആൾക്കാർ വന്നു, ഫോളോവേഴ്സ് വന്നു. അങ്ങനെ പലയിടങ്ങളിൽ, ലോകത്തിന്റെ പലയിടങ്ങളിലായിട്ട് ആശ്രമങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. അമേരിക്കയിലായിരുന്നു ഏറ്റവും കൂടുതൽ, ഒരുപാട് വിവാദങ്ങളുണ്ടായി. അദ്ദേഹം ഒരു ലക്ഷറി ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സന്യാസിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. 96 റോൾസ് റോയ്സ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ചോദിക്കുന്ന അവസരത്തിൽ ജീവിതം ലക്ഷറീസ് ആയിട്ട് കൊണ്ടുപോകാനുള്ളതാണ്, കുറെ കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും. ഒരു പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇത്രയധികം റോൾസ് റോയ്സ് എന്റെ കൊണ്ടുതന്നിട്ടും എനിക്ക് അത് കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് ബോറായി തോന്നി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു വിവാദമായ ജീവിതമൊക്കെ നയിച്ച, അമേരിക്കയിൽ വെച്ച് ഒടുവിലായിട്ട് ഇമിഗ്രേഷൻ റൂൾസ് ഒക്കെ തെറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ ജയിലിൽ അടച്ചു. ഏകദേശം എനിക്ക് തോന്നുന്നു $400,000 കൊടുത്തിട്ടാണ് അന്ന് ആ ഫയലിൽ നിന്നൊക്കെ അദ്ദേഹം മുക്തി നേടിയത്. അങ്ങനെയൊക്കെ കുറെ ചരിത്രമുണ്ട് അമേരിക്കയിൽ. പിന്നെ അദ്ദേഹത്തിന്റെ മരണം പോലും പല കോൺട്രവേഴ്സിയിൽപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിന് വിഷം കൊടുത്തു കൊന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ശിഷ്യന്മാർ പറയുന്നത് അമേരിക്കയിലെ ജയിലിൽ വെച്ചിട്ട് തന്നെ അദ്ദേഹത്തിനെ പോയിസൺ ചെയ്തിരുന്നു എന്നൊക്കെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മരണം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് ഫെയിലിയർ ആണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ പുസ്തകത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഓഷോയ്ക്ക് എങ്ങനെയാണ് ജ്ഞാനോദയം ഉണ്ടായതെന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അത് മറ്റൊരു പുസ്തകത്തിലാണ്, ദ സൗണ്ട് ഓഫ് റണ്ണിംഗ് വാട്ടർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. 21-ാമത്തെ വയസ്സിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഒരു മരത്തിന്റെ മുകളിലിരുന്ന് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ താഴെ വീണ് കിടക്കുന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ ഈ മരത്തിന്റെ കൊമ്പും എന്റെ പൊക്കിൾ കുഴിയും തമ്മിൽ എന്തോ ഒരു അദൃശ്യമായ ഒരു ദിവ്യ വെളിച്ചം അവിടെ കാണപ്പെടുന്നുണ്ട്. അതായത് എന്റെ ബോധം അവിടെ നിന്ന് വേർപെട്ടു പോകുന്നു എന്നുള്ളതാണല്ലോ. അതായത് മനസ്സും ശരീരവും തമ്മിൽ വേർപെട്ടു പോകുന്നു. അന്നാണ്, 21-ാമത്തെ വയസ്സിലാണ് എനിക്ക് ജ്ഞാനോദയം ഉണ്ടായതെന്ന് ഇദ്ദേഹം പിന്നീട് ഒരിക്കലാണ് പറയുന്നത്. അന്ന് പറയുന്നില്ല, 21-ാമത്തെ വയസ്സിലല്ല പറയുന്നത്. അത് പറയുന്ന ഐ സോ മൈ ബോഡി ഫ്രം ഔട്ട്സൈഡ് എന്ന് ആദ്യമായിട്ട് ഞാൻ എന്റെ ബോഡിയെ പുറത്തു നിന്ന് കണ്ടു. നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്നിൽ കണ്ണാടി നോക്കണം, അല്ലെങ്കിൽ സ്വയം ഇങ്ങനെ നോക്കുമ്പോൾ എന്നിട്ട് എല്ലാ ഭാഗവും നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ ഔട്ട്സൈഡിൽ നിന്ന് ഞാൻ എന്റെ ബോഡിയെ കണ്ടു എന്നൊക്കെ പറയുന്നതാണ്. അത് 1974 ശിഷ്യന്മാരോടൊക്കെ, ഒരുപാട് ശിഷ്യന്മാരായതിനു ശേഷമാണ് ജ്ഞാനോദയം ഉണ്ടായത് ഇങ്ങനെയെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അമേരിക്കയിൽ ഇദ്ദേഹത്തെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇദ്ദേഹം BA ഫിലോസഫി ആയിരുന്നു, പിന്നീട് MA ഫിലോസഫി എടുത്തു, പിന്നെ അങ്ങനെ ഈ ഫിലോസഫി താത്വികമായിട്ട് അന്ന് മുതലാണ് ഡിബേറ്റുകളിൽ ഏർപ്പെടുന്നത്. ഡിബേറ്റുകളിൽ ഏർപ്പെടുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാൾ ചോദിക്കുന്നതിനെ തർക്കിച്ച് തർക്കിച്ച് അതിന്റെ ദാർശനിക തലത്തിലും പിന്നെ ബൗദ്ധിക തലത്തിലൊക്കെ ഇങ്ങനെ പറയുന്ന അവസരത്തിൽ ഒരാളിലേക്ക് ഞാൻ പറയുന്നതിന് അടിച്ചേൽപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തൊക്കെയോ ജീവിതത്തെ കുറിച്ച് പറയാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം ഉടനെടുക്കും. അത് തന്നെയാണ് ഓഷോയുടെ ജീവിതത്തിലും സംഭവിച്ചതെന്നാണ് ആദ്യത്തെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞ NPD എന്ന് പറയുന്ന ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ളവർ. കാരണം അവർ പറയുന്നതിലെല്ലാം ഞാനുണ്ടാവും, എപ്പോഴും ഒരു ഈഗോ സെൻട്രിക് ആയിരിക്കും, ഈഗോയിറ്റിക് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കുറെ പഠനങ്ങൾ അമേരിക്കയിൽ തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും അതൊക്കെയാണ് ഓഷോയുടെ ജീവിതത്തെ കുറിച്ച് പഠിച്ചിട്ടുള്ളവർ പറയുന്നത്. നമ്മളിവിടെ പറയുന്നത് വെച്ചുകഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള എല്ലാം എപ്പോഴും ഒരു കഥകളിലൂടെയാണ് അദ്ദേഹം ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും എനിക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൊക്കെ ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എപ്പോഴാണ് ഈ മെഡിറ്റേഷനിലേക്കൊക്കെ തിരിയുന്നത്. അതായത് ഈ ലൈഫ് നമ്മളിങ്ങനെ കൊണ്ടിരിക്കുന്ന അവസരത്തിൽ കുറെ കഴിയുമ്പോൾ നമുക്ക് ബോർഡം, അദ്ദേഹം പറഞ്ഞ പോലെ ലക്ഷറി ഒക്കെ ആയി. നമ്മൾ റിച്ച് ആണ്, നമുക്ക് പണമുണ്ട്, സമ്പത്തൊക്കെ ഉണ്ട്, പിന്നീട് നമുക്ക് കിട്ടാവുന്നതൊക്കെ കിട്ടിക്കഴിഞ്ഞു, എന്നിട്ട് നമുക്കൊന്നും അറ്റൈൻ ചെയ്തില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ മെഡിറ്റേഷനിലേക്കൊക്കെ പോകുന്നത്. ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളുടെ ഗുരുവായിരിക്കാനുള്ള കാരണം നിങ്ങൾ ഈ പറഞ്ഞ മെഡിറ്റേഷൻ അന്വേഷിച്ചു വരുന്നതുകൊണ്ടാണ്, നിങ്ങൾ പണക്കാരായതുകൊണ്ടാണ്, നിങ്ങൾക്കൊരു തോന്നലുണ്ടാകുന്നുണ്ട് ഇതൊന്നും പോരാ, മറ്റെന്തോ വേണം എനിക്ക് എന്നുള്ളത് കൊണ്ട്. അപ്പൊ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കുന്നു. എനിക്ക് എത്യോപ്യയിൽ പോയി ഇത് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ അവര്
ദിവസം
അതെ രാവിലെ അവർ അവരുടെ ബ്രെഡിനും അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഒരു ഉരുറ്റ് വെള്ളത്തിനും വേണ്ടിയിട്ടാണ് പോകുന്നത്. അവർക്ക് കിട്ടാനുള്ളതിന് വേണ്ടി അവർ തേടി അലയുന്നുണ്ട്. നമുക്കങ്ങനെയല്ല, നമുക്ക് എല്ലാം ഉണ്ട്, നമുക്ക് അറ്റൈൻ ചെയ്യാൻ മറ്റെന്തോ ആണെന്നുള്ളൊരു തോന്നലാണെന്ന് പറഞ്ഞു. നമുക്ക് ആദ്യം അദ്ദേഹം പറഞ്ഞിട്ട് നിങ്ങളിലേക്ക് തന്നെ യുവർ സെൽഫിലേക്ക് പോകുന്നു പറഞ്ഞൊരു ചെറിയൊരു ഒരു ടോപ്പിക് നമുക്ക് അതിലേക്ക് വരാം.
ഫോർ യു ടു ബിക്കം അവെയർ ഓഫ് വൺ തിങ് ദാറ്റ് യു ഹാവ് എവറിഥിങ് ബട്ട് യു ഡോണ്ട് ഹാവ് യുവർ സെൽഫ് ദാറ്റ് യു ആർ സറൗണ്ടഡ് ബൈ ആൾ ദ ലക്സറീസ് ദർ ഇസ് നത്തിങ് മോർ ടു ബി ആഡഡ് ടു ഇറ്റ് ബട്ട് ഹു ആർ യു living in a palace but what the hell you are doing here the question is bound to happen the poor man cannot ask it he is looking for bread he is looking for his children's medicine he has no house you think he will start inquiring about his interiority about truth about the meaning of life meaning it is impossible for a poor man to be religious that's why I say I am the rich man's guru it has nothing to do with me only the rich man has the opportunity to inquire beyond the mundane things the poor man I feel sorry for him But I cannot think that I should go to Ethiopia and teach meditation there. They will kill me. And I am not suicidal. The world has enough technology now. If its old prejudices and stupidities can be dropped, we can make the whole world a paradise.
അദ്ദേഹം പറഞ്ഞ ഒരു ഒരു കഥ ഈ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഒരു കഥയാണ്, ഒരു ഇതുപോലുള്ള ഒരു സംഭാഷണത്തിൽ. അതാണ് മോഷയുടെ തെരഞ്ഞെടുത്ത കഥകളിൽ പറയുന്ന അലക്സാണ്ടർ ചക്രവർത്തി പോറസ് രാജാവിലെ വിജയം പ്രാപിക്കുകയും ഇന്ത്യയിൽ വരികയും ചെയ്തപ്പോൾ അദ്ദേഹം ഒരു കൂടാരത്തിനുള്ളിൽ കയറി കരഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ സേനാനായകരും മറ്റും വളരെ ചിന്താകുലരായി. അലക്സാണ്ടർ കരയുന്നത് ഇതുവരെ അവർ കണ്ടിട്ടില്ല. കരച്ചിലെങ്ങനെ തടയാമെന്നും അദ്ദേഹത്തോട് എങ്ങനെ ഇടപെടാമെന്നും അവർ ചിന്തിച്ചു. അവസാനം ഒരാൾ അകത്തേക്ക് പറഞ്ഞയച്ചു. അയാൾ അകത്ത് നിന്ന് ധൈര്യത്തോടെ അലക്സാണ്ടറോട് ചോദിച്ചു, വിജയത്തിന്റെ ഈ നിമിഷത്തിൽ താങ്കൾ കരയുകയാണോ? അപ്പോ പരാജയമാണ് സംഭവിച്ചിരുന്നതെങ്കിൽ താങ്കളുടെ ഈ കരച്ചിൽ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. വിജയത്തിന് ശേഷം എന്തിനാണ് കരയുന്നത്? പോറസ് കരയുകയായിരുന്ന കാര്യം സമ്മതിക്കാമായിരുന്നു. എന്നാൽ താങ്കളുടെ ഈ കരച്ചിൽ ഇത് ഉത്സവം ആഘോഷിക്കാനുള്ള സമയമാണല്ലോ. അപ്പൊ അലക്സാണ്ടർ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് കരയുന്നത്, ഇനി ഈ ലോകത്ത് എനിക്ക് ജയിക്കാനായി ഒന്നും ബാക്കിയില്ല, ഞാൻ എന്ത് ചെയ്യും? പോറസ് ഒരു പക്ഷെ കരഞ്ഞിട്ടുണ്ടായിരിക്കില്ല. പോറസ് കരഞ്ഞതായ ഒരു കഥയുമില്ല. എന്തുകൊണ്ടെന്നാൽ പോറസിന് ഇനിയും എന്തൊക്കെയോ ബാക്കിയുണ്ട്. അലക്സാണ്ടറെ വെള്ളം കുടിപ്പിക്കാനുള്ള അവസരമുണ്ട്. എന്നാൽ അലക്സാണ്ടറെ സംബന്ധിച്ചിടത്തോളം ഒന്നും ബാക്കിയില്ല. അയാൾ ത്രസിക്കപ്പെട്ട് കഴിഞ്ഞു. ഈ ലോകവുമായുള്ള തന്റെ തിരക്ക് എന്നേക്കുമായി അവസാനിച്ചു കഴിഞ്ഞു. അവസാനത്തെ ശിഖരത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി എങ്ങോട്ട് പോകും? ഈ ശിഖരത്തിൽ നിന്ന് മുകളിലോട്ട് കയറി ചേരാനുള്ള ഏണികളൊന്നുമില്ല. ഇനി എന്താണ് സംഭവിക്കുക? വിജയം നേടിയ ഓരോ മനുഷ്യരിലും ഇത്തരം പരിഭ്രമം ഉണ്ടായിരിക്കും. ധനവും പദവിയും പ്രതിഷ്ഠയും കിട്ടിക്കഴിഞ്ഞു. ഇതെല്ലാം പ്രാപ്തമാക്കുന്നതിലൂടെ ജീവൻ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. പെട്ടെന്നൊരു ദിവസം ജയിക്കുകയും അതോടൊപ്പം ആ നിമിഷത്തിൽ തന്നെ പൂർണ്ണമായി പരാജയപ്പെടുകയും ചെയ്തു. ഇനി എന്ത് എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ കുട്ടികളോടൊക്കെ അവർക്കുള്ള ഒരു മോട്ടിവേഷൻ പറയുന്ന അവസരത്തിൽ നമ്മൾ എപ്പോഴും മത്സരിക്കണം എന്ന് പറയുന്നത് അവനവനോട് മത്സരിക്കണം, അതാണ് ഏറ്റവും പ്രധാനം. കാരണം അവനവനോട് മത്സരിച്ചിട്ട് അത് ഒരിക്കലും നമുക്ക് ജയത്തിലേക്ക് എത്തില്ല.
കാരണം അത് ഇംപ്രൂവ്മെന്റിലേക്കല്ലേ പോവുള്ളൂ.
മറ്റൊരാളിനോടുള്ള മത്സരമല്ല യഥാർത്ഥ ജീവിതത്തിലെ മത്സരം, അവനവനോടുള്ള മത്സരമാണ്. തിരക്കൊന്നുമില്ലാത്തതായ നിമിഷത്തെയും ചിലപ്പോഴൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. സ്വയത്തിൽ മുങ്ങുന്നതിന് വേണ്ടി കുറച്ചെങ്കിലും സമയം കണ്ടെത്തണം. പിന്നെ ലോകത്ത് മറക്കുക, ലോക തരംഗങ്ങളിൽ നിന്നൊഴിഞ്ഞ് നിൽക്കുക. ഇത് മെഡിറ്റേഷന് വരുന്ന ആളുകളോട് പറഞ്ഞിട്ട് അവരെ മെഡിറ്റേഷനിലേക്ക് കൂടുതൽ എത്തിക്കാനുള്ള ഒരു തന്ത്രം കൂടി ആയിരുന്നിട്ടുണ്ടാവണം. എന്തായാലും സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞത് യേശു ക്രിസ്തു പറഞ്ഞ അതേ വാചകം തന്നെയാണ്, നിങ്ങൾ നിങ്ങളെപ്പോലെ നിങ്ങളുടെ അയൽക്കാരനെയും സ്നേഹിക്കുക. അവിടെ ആ വാക്ക്, ആദ്യത്തെ വാക്ക് നമുക്ക് നിങ്ങളെപ്പോലെ നിങ്ങളുടെ അയൽക്കാരനെയും സ്നേഹിക്കുക. ആദ്യം അവനവൻ അവനവനെ തന്നെ സ്നേഹിക്കുക.
The word is really beautiful. To be selfish simply means to be yourself. I say to you, don't consider anybody else in the world. Just consider yourself. And in that very consideration, you would have considered the whole world. In being selfish, you will find all the altruism that you have been seeking and seeking and were not finding. Because the whole thing was upside down. You are told to love the neighbor, but you have never loved yourself. And a person who has not loved himself, how he can love the neighbor? From where he can get love? First you have to have it. You are loving the neighbor who knows nothing of love because you have never loved yourself. The neighbor is loving you, he has never loved himself. Such insanity is happening in the world. People are loving each other who know nothing of love. It is like beggars begging from each other.
നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്, അത് ഈ കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്. അതായത് അവിവാഹിതരാണ് വിവാഹിതരെക്കാൾ കൂടുതൽ ഭ്രാന്തന്മാരായി കാണപ്പെടുന്നതെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ഇത് വളരെ ആശ്ചര്യകരമായ കാര്യമാകുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് ഞാൻ ആദ്യമായി വായിച്ചപ്പോൾ ഇതെന്താണ് സംഗതി എന്നോർത്ത് എനിക്കും ആശ്ചര്യം അനുഭവപ്പെട്ടു. വിവാഹിതരാണ് കൂടുതലും ഭ്രാന്തരായി കാണുന്നത് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കുന്നതേ ഉള്ളൂ. നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനുശേഷം മുഴുവൻ ലോകത്തുള്ള മനുഷ്യരുടെയും കണക്ക് വിവരങ്ങൾ ശേഖരിക്കപ്പെട്ടു. ആ അന്വേഷണത്തിൽ നിന്നും ലോകത്ത് അവിവാഹിതരായ മനുഷ്യർ കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നവരായിട്ടാണ് തെളിയപ്പെട്ടത്. അവിവാഹിതർ കുരുക്കിൽ പെടുന്നില്ലെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ അതിന് കണ്ടെത്തിയ കാരണം. വിശ്രമവും ഇടവേളയും അത്രയധികം ഉണ്ടെന്ന സ്ഥിതിയിൽ ഭ്രാന്തനായില്ലെങ്കിൽ പിന്നെ എന്തായിത്തീരും? എന്നാൽ വിവാഹിതനായ മനുഷ്യന് ഭ്രാന്തനായി തീരാനുള്ള അവസരവും ഇടവേളയും കിട്ടുന്നില്ല. അവർ അത്രയും തിരക്കേറിയ കാര്യങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇത് പറയാനുള്ള കാരണം, എപ്പോഴും തിരക്കുള്ള ആളുകൾ വളരെ കുറഞ്ഞ തോതിലേ ഭ്രാന്തന്മാരാകുന്നുള്ളൂ. അവരിൽ ആത്മഹത്യയുടെ സംഖ്യ കുറഞ്ഞു കാണപ്പെടുന്നു എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. കാരണം അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അവർക്കറിയില്ല. തന്റെ മുഴുവൻ ജീവനും ഊർജ്ജവും അനാവശ്യമായ ജോലികളിൽ ഏർപ്പെടുത്തി നശിപ്പിക്കുന്നു എന്ന കാര്യം പോലും അവർ ഓർക്കുന്നില്ല. അവർ സ്വന്തം മേൽവിലാസം പോലും മറന്നുപോയിരിക്കുന്നു. ആയതിനാൽ ചിലപ്പോഴൊക്കെ ഏതാനും ദിവസങ്ങൾ നിശബ്ദതയിൽ ശാന്തതയോടെ മൗനത്തിലിരിക്കുന്നത് ശുഭകരമായിരിക്കും എന്നുള്ള നേരത്തെ പറഞ്ഞതിന്റെ മെഡിറ്റേഷന്റെ വേറൊരു ഒരു ടോപ്പിക്കിലേക്ക് കൂടി അദ്ദേഹം കൊണ്ട് ചെല്ലുന്നുണ്ട്. അതായത് അനുഭവമെല്ലാം അവസാനിക്കുന്നിടത്താണ് ആധ്യാത്മം മെഡിറ്റേഷൻ ഉള്ളത് എന്നാണ് ഓഷോ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുത്ത കഥകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നും ആളുകൾക്കൊക്കെ കേൾക്കാനും ഒക്കെ കൂടുതൽ താല്പര്യം, വായിക്കാനൊക്കെ താല്പര്യം ഇത്തരം കഥകളാണ് എന്നുള്ളതിന്റെ റീസൺ നേരത്തെ പറഞ്ഞതുപോലെയാണ്. നമുക്ക് എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ എന്നാലും ചിലത് കിട്ടുന്നില്ല. എന്തോ ഉണ്ട്, കിട്ടുന്നില്ല. അതെന്താണ്? അത് എവിടെന്നെങ്കിലും കിട്ടൂ. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്കൊക്കെ പോകുന്നത്. അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിലോ, അപ്പൊ അവരിത്തരം കഥകളൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് ആശ്വസിപ്പിക്കും. എന്നിട്ടും പോരാ, എന്നാൽ അടുത്ത ദിവസം വീണ്ടും വരൂ. അങ്ങനെ 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 ഈ പറഞ്ഞതാണ് ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയതുപോലെ ഇതിനൊരു സൈക്കോ അനാലിസിസിൽ ചെയ്യുമ്പോൾ NPD എന്ന് പറഞ്ഞൊരു രോഗമായിട്ടൊക്കെ ഇതിനെ കണക്ട് ചെയ്യുന്നുണ്ട്. നാർസിസവുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ് അവരൊരു അത്തരം ആളുകൾ. കാരണം കൂടുതൽ പേര് ഫോളോവേഴ്സ് ഇങ്ങനെ വരുന്നു, പറയുന്നതിനൊക്കെ കൈയടിക്കുന്നു, പറയുന്നതൊക്കെ കേട്ട് അതിനനുസരിച്ചുകൊണ്ട് നമ്മൾ പറയുന്നതാണ് ശരി എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ലോകത്ത് പക്ഷെ ഇവരാരും മതം സ്ഥാപിച്ചിട്ടില്ല, പക്ഷെ ഒരു ഒരു പാരലായിട്ടുള്ള ഒരു മതത്തെ പോലെ തന്നെ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഓഷോയുടെ തെരഞ്ഞെടുത്ത കഥകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ വിറ്റഴിക്കപ്പെടുന്ന ഒരു സാധനം തന്നെയാണിത്.
ഐ സ്റ്റിൽ റിമെമ്പർ പണ്ട് എന്റെ ലിറ്ററേച്ചർ ക്ലാസ്സിൽ നമ്മൾ ഷെല്ലിയുടെ പോയം പഠിക്കുമ്പോൾ സ്കൈലാക്ക് എന്ന് പറഞ്ഞൊരു പോയം ഉണ്ടോ, ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള. അപ്പൊ അതിനകത്ത് ലവ് സാഡ് സൊസൈറ്റി എന്ന് പറയുന്നുണ്ട്. സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട് എല്ലാത്തിനും, സ്നേഹത്തിനുണ്ട്, പണത്തിനുണ്ട്, പവറിനുണ്ട്, എവറിത്തിങ് വിൽ റീച്ച് എ സാച്ചുറേഷൻ പോയിന്റ്. അപ്പൊ അത് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പുതിയ പുതിയ സംഭവങ്ങൾ കണ്ടുപിടിക്കുക, സാച്ചുറേഷൻ പോയിന്റിലേക്ക് എത്താതിരിക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് ലെറ്റ്സ് കണ്ടിന്യൂ. ദിസ് ഇസ് എ ബിഗ് ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്.
89.7 FM, Dubai's own.